പാത്രത്തിൽ ഞണ്ടു വീണാൽ ലൊടലൊടലൊടല്ല, മഴ പെയ്തു വെള്ളം വീണാൽ ജല 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 ജ. നല്ല മൂടല്ലേ?
അതെ, ഒരു നല്ല പോഡ്കാസ്റ്റ് ഉള്ള മൂടാണ്.
സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ദിസ് ഇസ് ജീന
ആൻഡ് ആത്മി ആൻഡ് വെൽക്കം ടു ഓട്ടപാത്രം.
ഇന്നത്തെ ടോപ്പിക് കുറച്ച് എന്താ പറയാ, അഗ്രിവേറ്റിംഗ് ആൻഡ് സാഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എനിക്ക് വല്ലാത്ത എന്താ പറയാ ഒരു മെന്റൽ സ്ട്രെസ് തന്ന ഒരു ടോപ്പിക്കാണിത്. ഇപ്രാവശ്യത്തെ ഐ പി എല്ല് ആഗ്നെ ഫോളോ ചെയ്യാറുണ്ടോ?
ഉണ്ട്. ഐ പി എല്ല് എല്ലാ കളികളും കാണാൻ പറ്റാറില്ല, പക്ഷെ കുറെ കളികളൊക്കെ കാണാറുണ്ട്. ഒരു സി എസ് കെ ഫാൻ എന്ന നിലയിൽ എനിക്ക് വിഷമമുണ്ടാക്കുന്ന ഐ പി എൽ ആണ്.
അതെ, സി എസ് കെ ഫാൻ എന്നുള്ള നിലയിൽ സി എസ് കെ ഫാനുകൾക്കും എന്താ പറയാ ദുഃഖം ഉണ്ടാക്കുന്ന ഒരു ഇൻസിഡന്റ് സംഭവിച്ചു. അറിഞ്ഞായിരുന്നോ എന്താ ധോണിയുടെ എന്തോ മോശം പെർഫോമൻസ് ആയിരുന്നു എന്ന് കേട്ടു. അതിനുശേഷം ജീവിക്കെതിരെ കുറെ ത്രെറ്റ് ഒക്കെ ഉണ്ടായി എന്നൊക്കെ.
അത് എനിക്ക് തോന്നുന്നു സി എസ് കെ ഫാൻ എന്ന നിലയിലല്ല, ഏതൊരു മനുഷ്യൻ എന്ന നിലയിലും വിഷമം ഉണ്ടാക്കേണ്ട ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. അത് ഒരു 5 വയസ്സുള്ള ഒരു പെൺകുട്ടിക്കെതിരെ ഒരു ത്രെറ്റ്, അതും റേപ്പ് ത്രെറ്റ് ഇറക്കാൻ, അതും ഒരു പബ്ലിക് പേജുകളിലൂടെ റേപ്പ് ത്രെറ്റ് ഇറക്കുക. അത് ആ കുട്ടി ഒന്നും അറിഞ്ഞിട്ടു. ഇപ്പൊ ധോണിയുടെ മോശം പെർഫോമൻസ് എന്നൊക്കെ പറയുമ്പോൾ ധോണിയുടെ മോശം പെർഫോമൻസ് ആ കുട്ടിയുമായിട്ടുള്ള എന്ത് ബന്ധത്തിന്റെ പേരിൽ ഒരു ചെറിയ കുട്ടിക്കെതിരെ അങ്ങനെ റേപ്പ് ത്രെറ്റുകൾ ഇറങ്ങുന്നു പറയുമ്പോൾ ഭയങ്കര വിഷമമുണ്ടാക്കുന്നതായിരുന്നു.
ഞാൻ വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. ഈ നമ്മുടെ ഹത്രാസ് ഇൻസിഡന്റിനൊക്കെ ശേഷം തന്നെ ഞാൻ വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. കാരണം ന്യൂസ് എന്ന് പറഞ്ഞാൽ വളരെ ട്രാജിക് ആയി മാറിയിരിക്കുക. അപ്പം ഈ ധോണിയുടെ ജീവയുടെ ഈ ന്യൂസ് കേട്ടതിന് ശേഷം എന്താ പറയാ വല്ലാത്ത അപ്സെറ്റ് ആയിരുന്നു. അപ്പൊ എനിക്ക് ഈ ടോപ്പിക്കിനെ അപ്രോച്ച് ചെയ്യാൻ തന്നെ അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടെന്ന് വേണേ പറയാം. ആസ് എ ഫീമെയിൽ അല്ലേ, നമ്മുടെ നാട്ടിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങള് ഇറ്റ്സ് വെരി അൺഫെയർ ആൻഡ് അൺജസ്റ്റ്. എനിക്ക് മനസ്സിലാകുന്നില്ല ഇതിന്റെ ലോജിക് എന്താന്ന്. ഒരു ഒരു കമ്പ്യൂട്ടറിന്റെ പുറകിൽ ഇരിക്കുന്ന ഒരാളായതുകൊണ്ട് എന്തും പറയാം എന്നുള്ള ധൈര്യമാണോ? പക്ഷെ അങ്ങനെ ആണെങ്കിൽ പോലും ടു ടൈപ്പ് ഔട്ട് ദോസ് വേർഡ്സ്, ജീവിക്കെതിരെ പറഞ്ഞ വാക്കുകൾ അങ്ങനെ ടൈപ്പ് ചെയ്യാനുള്ള മാനസികാവസ്ഥ ഒരു മനുഷ്യൻ എങ്ങനെ ഉണ്ടാവുന്നു പോലും എനിക്ക് മനസ്സിലാകുന്നില്ല. ജസ്റ്റ് ബിക്കോസ് ഒരു ക്രിക്കറ്റ് ഗെയിമിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്ലെയർ നന്നായിട്ട് കളിച്ചില്ല, അതൊക്കെ ഒരു റീസൺ ആണോ?
ഇപ്പോ നമ്മള് റീസൺസ് പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു ഇവയ്ക്ക് എതിരെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ ക്രിക്കറ്റേഴ്സിന്റെ ഫാമിലിക്ക് എതിരെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് എന്നൊക്കെ പറയുമ്പോൾ ഇതെല്ലാം ഒരു ബേസിക്കലി ഒരു സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റ് എന്ന രീതിയിൽ ആൾക്കാർ ചെയ്യുന്നതാന്ന് തോന്നുന്നു അല്ലെ. ഇതിപ്പോ അതിനൊരു റീസൺ എന്നതിനേക്കാൾ അവർക്ക് പുറകിലിരുന്ന് ചെയ്തിട്ട് സിവിയർ റേപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവും തോന്നുന്നില്ല. ഇനി ഈ കണ്ട നമ്മൾ കമന്റ്സിൽ കണ്ട എല്ലാവരും പെഡോഫൈൽസ് ആണ് എന്ന് വിശ്വസിക്കാനും പറ്റില്ല. സോ ഒരു ബേസിക്കലി റേപ്പ് ത്രെറ്റ് എന്നൊരു സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കൾച്ചറിലേക്കാണോ നമ്മൾ പോകുന്നതെന്നാണ് ഡൗട്ട്.
ഈ സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു ഒരു ഈയിടെ ഒരു കമ്പാരിസൺ ഉണ്ട്. നമ്മുടെ ആ എന്താ വിമൻ ഹാവ് ലെഗ്സ് എന്നുള്ള ആ ഒരു സംഭവം നടന്ന സമയത്താണെങ്കിലും ഒത്തിരി പേര് പോയിന്റ് ഔട്ട് ചെയ്തൊരു കാര്യമാണ് ഏതെങ്കിലും ഒരു ആക്ട്രസ് ഒരു ശകലം സ്കിൻ കാണിച്ച് ആൻഡ് ലെറ്റ് ഇറ്റ് ബി ഒരു കുട്ടി ഓക്കെ ലൈക്ക് ഒരു ചൈൽഡ് ആക്ട്രസ് ആയാൽ കൂടെ ആ കുട്ടി കുറച്ചൊരു എന്താ ഷോർട്സോ അല്ലെങ്കിൽ ഓഫ് ഷോൾഡേഴ്സോ എന്തെങ്കിലും ഇടുമ്പോ അതിന്റെ അടിയിൽ തന്നെ വരുന്ന കമന്റ്സ് ഭയങ്കര വൃത്തിയടാ എന്ന് പറഞ്ഞ ഓ മൈ ഗോഡ് വായിക്കാൻ കൊള്ളില്ല. ഈ എന്താ വിമൻ ഹാവ് ലെഗ്സ് ടു മൂവ്മെന്റിന്റെ പുറകിലുണ്ടായിരുന്ന ആ പോസ്റ്റിന്റെയും അങ്ങനെ തന്നെയാണ്. ആ കുട്ടിക്ക് 18 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതിന്റെ അടിയിൽ വന്ന കമന്റ്സ് ഭയങ്കര വൾഗറായിരുന്നു. പിന്നെ ഞാൻ ഒരുപാട് കാലം മുന്നേ ഒരു ചൈൽഡ് ആക്ട്രസ് ആരാ ഞാൻ ഓർക്കുന്നില്ല കേട്ടോ, പക്ഷെ ഭയങ്കര കുട്ടിയായിരുന്നു. ഒരു ഇൻസ്റ്റഗ്രാം പേജ് ആരോ ഇങ്ങനെ എന്റെ അടുത്ത് അത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഷെയർ ചെയ്ത് തന്ന വഴി കണ്ടതാ. ആ പേജിലും ചൈൽഡ് ആക്ട്രസ്മാരെ വളരെ വൃത്തികേടായിട്ടുള്ള രീതിയിൽ എഴുതി പോസ്റ്റ് ചെയ്ത് അവരുടെ എന്താ പറയാ എന്താ അത്ര ചില ഫോട്ടോസ് ഇല്ലേ ലൈക് വെൻ യു സീ ഇറ്റ് യു വോണ്ട് ലൈക് നിങ്ങൾ നമുക്കൊന്നും ചിലപ്പോ തെറ്റിദ്ധരിക്കാൻ പറ്റില്ല. പക്ഷെ അത് വേറൊരു ഇങ്ങനെ ഒരു വൃത്തികെട്ട ഒരു പേജ് പോലെ ഉണ്ടാക്കി വേറെ വൃത്തികെട്ട ക്യാപ്ഷനൊക്കെ ഇടുമ്പോൾ നമുക്കും എന്നുള്ള പോലെ തോന്നുന്ന ഒരു അൺകംഫർട്ടബിൾ തോന്നുന്ന പോലെയുള്ള രീതിയിലുള്ള എങ്ങനെയെങ്കിലും പിക്സ് എവിടുന്നെങ്കിലുമൊക്കെ തപ്പി പിടിച്ച് അവർ അതെടുത്തിട്ട് എനിക്ക് വല്ലാത്ത ഡിസ്കസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടായിരുന്നു ആ സമയത്തൊക്കെ. അപ്പം ഒരാളൊരു സെലിബ്രിറ്റി ആണ് എന്ന് വെച്ച് അയാളുടെ ലൈഫിലേക്ക് ഇത്രയ്ക്കും എത്തി നോക്കാനുള്ള ഒരു ലൈസൻസ് ആയിട്ട് ആളുകൾ അങ്ങ് എടുത്തിരിക്കുക, അവരുടെ ലൈഫിനെ കൺട്രോൾ ചെയ്യാൻ. എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് ചീത്ത വിളിക്കാനുള്ള അവകാശമുണ്ട്. എന്റെ കൾച്ചറിന് എന്റെ സംസ്കാരത്തിന് ഇത് യോജിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ അവരങ്ങനെ നടക്കാൻ പാടില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടതുപോലെ തന്നെ അവർ നടക്കണം. പക്ഷെ ഈ കടന്നുകയറ്റം ആണുങ്ങളായിട്ടുള്ള സെലിബ്രിറ്റീസിന്റെ ലൈഫിലോട്ട് അധികം വരുന്നുമില്ല. അവരൊക്കെ മസിൽ കാണിച്ചുള്ള ഫോട്ടോ ഒക്കെ ഇടുമ്പോഴും ഓ ഇതാണ് കമ്മിറ്റ്മെന്റ്, ഇതാണ് ഇത് ഉയിര് എന്നൊക്കെ പറഞ്ഞുള്ള കമന്റ്സ് മാത്രമാണ് നമ്മൾ കാണുന്നത്.
അതെ, നമ്മൾ തന്നെ ഒരു പോസ്റ്റില്, നമ്മൾ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ തന്നെ നമ്മൾ സ്പെസിഫൈ ചെയ്തിരുന്നു അല്ലേ, അതേ നമ്മൾ ഈ പറഞ്ഞ ഇൻസിഡന്റ് ഉണ്ടാവുന്ന അതേ ടൈമിൽ തന്നെ നമുക്ക് ഒരു മെയിൽ സെലിബ്രിറ്റി, അതും ഒരു ഫേമസ് ഹോളിവുഡിലെ ഒരു മെയിൽ സെലിബ്രിറ്റിയുടെ തന്നെ ഒരു പ്രൈവറ്റ് പാർട്ടിന്റെ പിക്ചർ ലീക്കായി. അതും ഇതേപോലെ ഷോർട്ട് ഇട്ട പിക്ചർ അല്ല, ഒരു പ്രൈവറ്റ് പാർട്ട് പിക്ചർ ലീക്കായി. അപ്പോ അതേ സമയത്ത് നമ്മള് സോഷ്യൽ മീഡിയയിൽ കണ്ടത് സം പീപ്പിൾ ആർ മേക്കിംഗ് ജോക്സ്, അത്രേ ഉള്ളൂ. അതല്ലാതെ ആളെ പോയി ആരും റേപ്പ് ചെയ്യാന്നോ, ആള് കുറച്ചുകൂടി മാന്യമായി വസ്ത്രധാരണം നടത്തണമെന്നോ എന്നോ ആരും പറഞ്ഞില്ല. അങ്ങനെ പറഞ്ഞ ആരെയും നമ്മളാരും കണ്ടില്ല. ഇയാൾ ഈ പിക്ചർ എന്തുകൊണ്ട് സേവ് ചെയ്തു, പണ്ട് പിക്ചേഴ്സ് ഒക്കെ വന്നപ്പോ പെട്ടെന്ന് നമ്മൾ പറഞ്ഞു ഇവരെന്തിനാണ് ഇങ്ങനെ പിക്ചേഴ്സ് എടുത്തു വെച്ചത് അല്ലെ, ഇവര് പിക്ചേഴ്സ് എടുത്തു വെച്ചോണ്ടല്ലേ ഇതിങ്ങനെ ലീക്കായത്. പക്ഷെ ഇത്തവണ പിക്ചർ ലീക്കായപ്പോ ആരും ചോദിച്ചില്ലല്ലോ ഈ പിക്ചർ എന്തുകൊണ്ടാണ് എടുത്തത്, പിക്ചർ എന്തിനു വേണ്ടിയാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോ ഡബിൾ ഡബിൾ സ്റ്റാൻഡേർഡ്സ് ഇസ് എ തിങ്. പിന്നെ ജീന പറഞ്ഞതിലുള്ളത് നമുക്ക് വളരെ വൃത്തികേടായ, നമുക്ക് വായിക്കുമ്പോ തന്നെ ഇങ്ങനെയൊക്കെ ഒരാളെങ്ങനെ എഴുതുന്നു, ലൈക് ഒരിക്കലും മുഖത്ത് നോക്കി പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിന്റെ ഒരു പേജിൽ എങ്ങനെ എഴുതുന്നു എന്ന് തോന്നുന്ന കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മൾ ഇതിനിടയിൽ കുറെ സംസാരിച്ച മറ്റേ കരുതലാങ്ങളമാരുടെ ഇതുണ്ട്, ഇങ്ങനെയുള്ളവരൊക്കെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനത്തെ വസ്ത്രം ധരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു കുറച്ച് പേർ.
അവരുടെ I'm not saying, yeah, I'm not justifying them, okay? So, yeah, I'm compared to the matter evil, these people, you can ignore them. At least to an extent. ഞാൻ ഇങ്ങനെ പറയുന്നതിന്റെ പേരിൽ ഇനി ആരെങ്കിലും എന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന കാര്യത്തില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് അവർ ചെയ്യുന്നത് ശരിയാണെന്നല്ല, ഞാൻ പറയുന്നത് മറ്റേത് എനിക്ക് ശരിക്കും വേറൊരു ലെവലിൽ ഹേർട്ട് ആവുന്നുണ്ട്. ഈവൻ ഇഫ് ഇറ്റ് ഈസ് ടു സം അതർ ഫീമെയിൽ, ഐ ഫീൽ ഇറ്റ് ലൈക്ക് ടുമോറോ ഇറ്റ് കെൻ ബി മീ, ഇറ്റ് കെൻ ബി ലൈക്ക് മേ ബി ആർ സിസ്റ്റർ ഓർ സംബഡി വി കെയർ അബൌട്ട്. ഇവർക്ക് ഇപ്പൊ വന്ന് വന്ന് സെലിബ്രിറ്റി ആകണം എന്നില്ല, കാരണം ഇൻസ്റ്റാഗ്രാം സെലിബ്രിറ്റീസിന്റെ കാലമൊക്കെ വന്നുകൊണ്ടിരിക്കുക. അപ്പൊ നോർമൽ പീപ്പിൾ ആർ ഓൾസോ സെലിബ്രിറ്റീസ്, കുറച്ച് ഫെയിം എത്താനുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ടുണ്ടിരിക്കുക. അപ്പം കൊച്ചുകുട്ടികളുടെ ഇൻസ്റ്റാഗ്രാം പേജസ് ഉണ്ട്, ലൈക്ക് യുനോ പേരൻസ് നടത്തുന്നതാകാം, അതല്ലെങ്കിൽ ചില കുട്ടികൾ അവരുടെ ഡാൻസ് ചെയ്യുന്നതാവാം, ടിക്ടോക്ക് ഇടുന്ന ഒരു ഇതാവാം, ടിക്ടോക്ക് ഇപ്പൊ നിർത്തി അപ്പൊ അതുകൊണ്ട് റീൽസ് വെച്ചിട്ടൊക്കെ ചെയ്യുന്ന വീഡിയോസ് ആവാം, എന്നിട്ട് ഇത് കുട്ടി വീഡിയോസ് എടുത്ത് അതിനെയൊക്കെ വല്ലാത്ത രീതിയിലിട്ട്, അല്ലെങ്കിൽ എന്താ പറയാ, എനിക്കറിയില്ല, വല്ലാത്ത വേറൊരു കൾച്ചറിലേക്ക് പൊക്കോണ്ടിരിക്കുക ഇന്റർനെറ്റ്, സഹിക്കാൻ പറ്റത്തില്ലാത്ത ഒരു കൾച്ചറിലേക്ക് പൊക്കോണ്ടിരിക്കുക. ഇതിനെ എങ്ങനെ സ്റ്റോപ്പ് ചെയ്യണം എന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും മാർഗം ആജ്ഞയുടെ തലയിൽ തോന്നുന്നുണ്ടോ ഇതിനെ ഒന്ന് എന്താ ബാലൻസ് ഔട്ട് ചെയ്യാനോ, അല്ലെങ്കിൽ ഇതിനൊന്ന് നിർത്താനോ? നമുക്ക് ഈ പറയപ്പെടുന്ന ഈ കമന്റ് ഇടുന്ന ഈ പേഴ്സിന്റെ ഒന്നും വീട്ടിൽ പോയി അവരെ നന്നാക്കാൻ പറ്റില്ല. നിങ്ങൾ ഇങ്ങനൊന്നും ചെയ്യരുത്, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉള്ളതുകൊണ്ടാവാം നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഇടാൻ തോന്നുന്നത്, നിങ്ങൾ ഇത് പോയി ആരോടെങ്കിലും സംസാരിച്ച് പ്രശ്നം ശരിയാക്കണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവരോട് ചോദിക്കുമ്പോ അവര് പറയുന്നത് അവർക്ക് ന്യായീകരണങ്ങൾ ഉണ്ടാവും, അവരുടേതായ ന്യായീകരണങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ അവരുടേതായ ലോജിക് ഉണ്ടാവും ഇതിന്. അപ്പൊ എങ്ങനെ ഇങ്ങനത്തെ ഒരു 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 കൾച്ചർ വന്നു, അല്ലെങ്കിൽ എങ്ങനെ ഇത് കൂട്ടൊരു കൾച്ചറിനെ വിടാം എന്നതിനെ പറ്റിയല്ലോ.
ഈ കൾച്ചർ ലൈക് ആദ്യമായിട്ട് ഇന്റർനെറ്റില് ഇപ്പൊ ഇന്നോവേറ്റ് ചെയ്താണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ ഹത്രാസിന്റെ കേസ് നമ്മള് ജസ്റ്റ് ഒന്ന് സ്പെസിഫൈ ചെയ്തിരുന്നു, അവിടെയും റേപ്പ് അതൊരിക്കലും സെക്സിനെ കുറിച്ച് ആയിരുന്നില്ല, അതൊരു പവർ ഹൈറാർക്കി കൺട്രോൾ ചെയ്യുന്ന ഒരു സ്ട്രക്ചർ അത്രേ ഉള്ളൂ അല്ലെ. അവരെ ഈ പറഞ്ഞ ലോവർ കാസ്റ്റിലുള്ള ആൾക്കാരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി മറ്റുള്ളവർ ഉപയോഗിച്ചിരുന്ന ഒരു സ്ട്രക്ചർ മാത്രമായിരുന്നു അവിടെ റേപ്പ്. ആർക്കും സെക്സ് കിട്ടാത്തതുകൊണ്ട് ബാക്കിയുള്ളവരെ പോയി റേപ്പ് ചെയ്തിരുന്നതല്ല, ഒരു പവർ ഹൈറാർക്കി, ഒരു സ്ട്രക്ചർ കൺട്രോളിങ്. അത് തന്നെയാണ് ഇന്റർനെറ്റിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ ഡബിൾ സ്റ്റാൻഡേർഡ്സ് ഉള്ളത്. സ്ത്രീകൾക്കെതിരെ ഇപ്പോ സ്ത്രീ ഒരു സ്കിൻ കാണിച്ചാൽ അപ്പൊ നമുക്കൊരു റേപ്പ് ത്രെറ്റ് ഇറക്കാം, നമുക്ക് കൺട്രോൾ ചെയ്യാവുന്ന നമുക്ക് ഇഷ്ടമുള്ള നമ്മളുടെ ഫെമിനിസം, നമുക്ക് ഇഷ്ടമുള്ള ഫെമിനിസം ആണ് എന്റെ ഡെഫിനിഷൻ ഓഫ് ഫെമിനിസം എന്ന് പറയുന്ന പോലെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരെല്ലാം നമുക്ക് ഇഷ്ടമാണ്, അവരെല്ലാരും അടിപൊളി നടിമാരാണെന്നാണ് നമ്മൾ പറയുന്നത്. അതല്ലാതെ അവരെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അപ്പോ അവർക്കെതിരെ റേപ്പ് ത്രെറ്റ് ഇറക്കാം, അപ്പോ അതൊരു സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റ് ആവും, ഇല്ലെങ്കിൽ അവർക്ക് നമ്മള് അവരെ ഡിസിപ്ലിൻ ചെയ്ത് അവരെ നന്നാക്കും എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഇനി ഇതിനെതിരെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള ക്വസ്റ്റ്യൻ എനിക്ക് ഉറപ്പില്ല. ഇപ്പോ കുറേയും കൂടി ഇപ്പൊ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഇതിൽ വരുമ്പോൾ നമുക്ക് ഇപ്പൊ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്ക് അവർക്ക് ഓട്ടോമാറ്റിക്കലി ഇത് ഡിറ്റക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ അവരുടെ കൂടുതൽ വോളണ്ടിയേഴ്സ് ഉണ്ട് ഇതിനെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ റിമൂവ് ചെയ്യാനും, അക്കൗണ്ട്സ് റിപ്പോർട്ട് ചെയ്താൽ റിമൂവ് ചെയ്യാനും, അങ്ങനെയുള്ള കേസസിനല്ല. പക്ഷെ നമ്മൾ കൂടുതലും ഇന്ത്യയിൽ കൂടുതലും ലോക്കൽ ലാംഗ്വേജസ് യൂസ് ചെയ്യുമ്പോൾ അങ്ങനത്തെ സ്ട്രക്ചറിന് കുറേ കൂടി ടൈം എടുക്കും, കാരണം അത്രയും വോളണ്ടിയേഴ്സ് ഇല്ല, അത്രയും പേര് ഇത് ഹാൻഡിൽ ചെയ്യാനില്ല, പിന്നെ അതിന്റെ ബൗണ്ടറീസ് എവിടെയാണ് എന്നെല്ലാം നമ്മൾ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. ഇംഗ്ലീഷിൽ ഒരു വാക്കിന് എന്തൊക്കെ അർത്ഥമുണ്ട് തീരുമാനിക്കുന്ന പോലെ നമ്മൾ മലയാളത്തിലോ ഹിന്ദിയിലോ ഒന്നും അങ്ങനെ ഒരു റിസർച്ചോ അങ്ങനെ ഒരു ഗൈഡ് ലൈൻസോ ഈ പറയുന്ന പ്ലാറ്റ്ഫോംസിന് ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. പിന്നെ ലൈക് ദിന പറഞ്ഞത് ഇപ്പൊ സെലിബ്രിറ്റീസിന്റെ കാര്യം പറഞ്ഞു, ഇൻസ്റ്റാഗ്രാം സെലിബ്രിറ്റീസ്. പക്ഷെ അങ്ങനെ അല്ലാതെ ലൈക് ഒരു സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ലൈക് എല്ലാ സ്ത്രീകൾക്കും എന്നല്ല, മോസ്റ്റ് സ്ത്രീകൾക്കും ഇതേപോലെ അൺവാണ്ടഡ് ആയ കുറച്ച് അപ്രോച്ചസ് കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ ഇങ്ങനെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പോഴും കാണുന്നത്.
എന്താ യൂഷ്വൽ സ്റ്റഫ് ആണ് നമ്മുടെ ഡയറക്ട് മെസ്സേജസ് റിക്വസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഹേ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന പല രീതിയിലുള്ള എന്താ ഹാംഫുൾ ആയിട്ടും ഹാംഫുൾ അല്ലാത്തതും ആയിട്ടുള്ള കമന്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. എനിക്ക് ഫേസ്ബുക്കില് ഒരു വട്ടം എന്താ ഇത്തിരി വൾഗറായിട്ടുള്ള ഏതോ ഒരു ഒരു ഫേക്ക് അക്കൗണ്ട് വന്നിട്ടുണ്ടായിരുന്നു, എന്തോ ഒരു മെസ്സേജ്, ഐ ജസ്റ്റ് ബ്ലോക്ക് ദാറ്റ് ഗൈ ആൻഡ് റിപ്പോർട്ടഡ് ദാറ്റ് അക്കൗണ്ട്. ഒരു ഫേക്ക് അക്കൗണ്ട് ആയിരുന്നു കേട്ടോ, എന്ന് വെച്ചാൽ പേരും ഫോട്ടോയും ഒക്കെ എന്തോ ഫേക്ക് ഇട്ടിട്ടുള്ള ഒരു മോസ്റ്റ് ഓഫ് ദീസ് അക്കൗണ്ട്സ് നോ ദാറ്റ് ഡു ഓൾ ദീസ് തിങ്സ് അവർ ഫേക്ക് അക്കൗണ്ട് ചെയ്യുന്നത്. ഈ കമന്റ് ഇടുന്നവരും അതല്ലെങ്കിൽ ഇങ്ങനെ വല്ലാത്ത രീതിയിലുള്ള മെസ്സേജസ് അയക്കുന്നവരും അവർ സ്വന്തം അക്കൗണ്ടിൽ നിന്നല്ല, അവര് ഫേക്ക് അക്കൗണ്ടിൽ നിന്നായിരിക്കും. ബേസിക്കലി ദീസ് പീപ്പിൾ ആർ ലൈക്ക് കവേർഡ്സ് ഓൾസോ അല്ലെ, ഒരു സ്ക്രീനിന്റെ പുറകിലിരുന്ന് അവർക്ക് നേരിട്ട് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ എന്തൊക്കെയൊക്കെ ഒരു പവറ് കിട്ടുന്നു എന്താ ഒരു ഇന്റർനെറ്റ് വഴി എന്നുള്ള ഒരു ഫീലിംഗോ എന്തോ ആണ് ഇവർക്ക്. പക്ഷെ മദ്രാസിന്റെ കേസ് പറഞ്ഞപ്പം എനിക്കും തോന്നി ആട്ടെ ഒരു ഒരു പവർ പ്ലേ ആണ് ഇത്. കാസ്റ്റിന്റെ കാര്യം പറയുമ്പോഴത്തേനും അവിടെ അത് ഇവിടെ എന്താ ഒരു ബേസിക്കലി കാസ്റ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലായിടത്തും ഒരു പേട്രിയാർക്കിക്കൽ സംഭവം നടക്കുന്നുണ്ടല്ലോ, അതിന്റെ ബാക്കിയാണല്ലോ. എന്ന് വെച്ചാ കാസ്റ്റ് ആണെങ്കിൽ തന്നെ നമുക്ക് അത് എന്തുകൊണ്ട് അവർക്ക് അവരുടെ താഴത്തെ ജാതിയിലെ ആണുങ്ങളെ ഉപദ്രവിച്ചുകൂടാ. പക്ഷെ എന്താ ആ ഒരു ചിന്തയില് മീൻസ് പെണ്ണിനെ ഉപദ്രവിച്ചാൽ ആ ഹോൾ കുടുംബത്തിന്റെ അല്ലെങ്കിൽ ആ ഹോൾ കാസ്റ്റിന്റെ മാനം പോയി എന്നുള്ള ആ ഒരു ഇത്, എല്ലാവരും സ്ത്രീകളെ അങ്ങോട്ട് എന്താ വല്ലാത്തൊരു കോമൺ പ്രോപ്പർട്ടി ആയിട്ട് വെച്ചിരിക്കുക, അവർക്ക് എന്തെങ്കിലും ഹാം സംഭവിച്ചാൽ എല്ലാവരുടെയും മാനം പോയി എന്നുള്ളൊരു ഇത്, കുടുംബത്തിന്റെ മാനം പോയി, കുടുംബത്തിന് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല, അതായത് തോർത്തിട്ട് നടക്കേണ്ടി വരും എന്നൊക്കെയുള്ള ആ ഒരു ടൈപ്പ് ചിന്താഗതിയുടെയും കൂടെ ഭാഗമാണെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഓവറായിട്ട് ആരോ പറഞ്ഞ ഏതോ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ കേട്ടതാ, യു ലൂസ് യുവർ ഡിഗ്നിറ്റി ഇഫ് യു ലൂസ് യുവർ വെർജിനിറ്റി എന്നോ അങ്ങനെ എന്തോ. അപ്പം സം ലേഡീസ് ആസ്കിങ് ഹു പ്ലേസ് മൈ ഡിഗ്നിറ്റി ഇൻ മൈ വജൈന എന്ന്. പ്രിറ്റി എന്താ സ്ട്രേറ്റ് ഫോർവേഡ് വേ ടു ആസ്ക് വൈ ഡസ് എവറിഥിങ് ഹാവ് ടു ഡിപെൻഡ് ഓൺ ദിസ് വൺ തിങ് ലൈക് വൈ കാൻഡ് ദിസ് ബി ട്രീറ്റഡ് ആസ് അനദർ അസോൾട്ട്, ജസ്റ്റ് അനദർ അസോൾട്ട്, കൊലപാതക ശ്രമം പോലെയൊക്കെ തന്നെ സീരിയസ് ആയിട്ടുള്ള സിവിയർ ആയിട്ടുള്ള ഒരു അസോൾട്ട് ആയിട്ട് കാണാതെ ഇതിന് ഇത്ര ഇത്ര ഈ മോറൽ ഇത് ഇംപ്ലിക്കേഷൻസ് കൊടുത്തോണ്ടുള്ള ഒരു സംഭവമാക്കി മാറ്റേണ്ട ആവശ്യം എന്താ പെണ്ണിനെ അല്ലെങ്കിൽ ഒരു വീട്ടിലെ ഒരു ഒരു പെണ്ണിന്റെ ആ കന്യാകത്വം ഒക്കെ. അതുകൊണ്ട് തന്നെയാണ് പല സ്ഥലത്തും ഇങ്ങനെയുള്ള എസ്പെഷ്യലി ഇങ്ങനത്തെ ഈ റൂറൽ ഏരിയാസിലൊക്കെ റേപ്പിസ്റ്റിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു വിടും. ബിക്കോസ് ഫോർ ദം ദി ഓൺലി സൊല്യൂഷൻ ഇസ് ഓക്കെ ഇവളുടെ എല്ലാം പോയി, ഇനിയിപ്പോ ഇവളെ ഇവനെ തന്നെ കെട്ടണം അല്ലാതെ രക്ഷയില്ല. How brutal is that? Like you are, it's like sending you off with your own murderer. അത്രേ ഉള്ളൂ, നിങ്ങളെ കൊല്ലാൻ ശ്രമിച്ച ഒരാളുടെ കൂടെ നിങ്ങളെ കല്യാണം കഴിച്ചു വിടാന്നതിനെ പറ്റി ആലോചിക്കുന്ന പോലെ തന്നെയാണത്. I don't understand the logic behind this. പക്ഷെ a lot of things that happen in this world right now don't have any logic.
അതെ, അതേ moral standards കൊണ്ടാണ് നമ്മൾ റേപ്പ് ഇത്രയും under reported ആയിട്ട് പോകുന്നത് അല്ലേ. ഇന്ത്യയിൽ ഇപ്പൊ പറയുന്നത് ഏകദേശം 99% ആണ്, 99% ഓഫ് റേപ്പ് കേസസ് അണ്ടർ റിപ്പോർട്ടഡ് ആണെന്നാണ്. ആരും റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല, കാരണം ഇതേ പറഞ്ഞപോലെ മോറൽ ഡിലേ. ഇപ്പൊ ഇനി റിപ്പോർട്ട് ചെയ്താൽ തന്നെ പോലീസ് സ്റ്റേഷൻ, പല പോലീസ് സ്റ്റേഷനുകളിൽ സോൾവ് ചെയ്യുന്നത് ഇതേ പറഞ്ഞപോലെ കല്യാണം കഴിച്ചിട്ടാണ്. അപ്പോ പിന്നെ റിപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടും പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല എന്നുള്ള വഴിയാണ്. ഇപ്പോ ഇത് ഈ പവർ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ ഉപയോഗിക്കാനുള്ള കാരണം ഇത് തന്നെയാണ്. ഇപ്പോ ഇതൊന്നും ചെയ്യണ്ട, വെറുതെ പോയ ഒരാളെ തല്ലി, അങ്ങനെയാണെങ്കിൽ അതൊരു പോലീസ് കേസാവും അല്ലെ. പിറ്റേ ദിവസം വരുമ്പോ ഒരു പോലീസ് കേസായി, പിന്നെ അയാൾ അറസ്റ്റിൽ പോകണം, പിന്നെ അതിന് ജാമ്യം എടുക്കാൻ നിൽക്കണം, ഭയങ്കര പ്രശ്നങ്ങളൊക്കെയാണ്. പക്ഷെ അതല്ല, റേപ്പ് ആണ് പ്രശ്നമെങ്കിൽ ഒന്നില്ലെങ്കിൽ അവര് പോയി പറയില്ല, ഇല്ലെങ്കിൽ ഫ്രീ ആയിട്ട് കല്യാണം കഴിക്കാം. രണ്ടും ഫെയർ ഗെയിം ആയിട്ട് എടുക്കുന്ന കുറെ പേരുടെ ഒരു ബേസിസിലാണ് ഈ 99% ഓഫ് കേസുകളും അണ്ടർ റിപ്പോർട്ടഡ് ആയിട്ട് പോകുന്നത് എന്ന് മാത്രമല്ല, എന്നിട്ട് പോലും ഇന്ത്യയിൽ ഇത്ര അധികം റേപ്പ് കേസുകൾ ഉണ്ട് എന്നുള്ളതാണ്.
അതെ, എന്നിട്ട് പോലും നമ്മള് പകുതി അറിയുന്നില്ല, അപ്പൊ അറിയാതെ പോകുന്ന എത്രയധികം കേസുകൾ ഉണ്ടാവും അല്ലെ. പല പല കേസുകളുടെ സ്റ്റോറീസ് പറയാനാണെങ്കിലും എന്താ ഈ ബെഗേഴ്സ് ആയിട്ടുള്ള ഒരു ലേഡി, ആ ലേഡിയുടെ ഡോട്ടറിനെ തട്ടിക്കൊണ്ടു പോയി റേപ്പ് ചെയ്തു എന്നുള്ള ന്യൂസ് കേട്ടിട്ടുണ്ട്. സ്ട്രീറ്റിൽ കിടന്നുറങ്ങിയിരുന്ന പിന്നെന്താ ഓൾഡ് 70 സംതിങ് അബവ് വയസ്സുണ്ടായിരുന്ന ഏതോ ഒരു ലേഡീനെ റേപ്പ് ചെയ്തു. ദർ ഇസ് നോ ഏജ് ടു ഇറ്റ്, ലൈക് ദർ ഇസ് നോ ഇറ്റ്സ് നോട്ട് റെലവെന്റ് വാട്ട് ഡ്രസ് ദേ ആർ വെയറിങ്. ആളുകൾ പറയുമ്പോ ഈ പറയുന്നുണ്ടല്ലോ ഇങ്ങനത്തെ ഡ്രസ്സ് ധരിക്കരുത്, ആണുങ്ങളുടെ ഒരു ഒരു എന്താ ബയോളജിക്കൽ നീഡിനെ നിങ്ങൾ ട്രിഗർ ചെയ്യുകയാണ്, ദർ ഇസ് നത്തിങ് ദേ ക്യാൻ ഡു അബൌട്ട് കൺട്രോളിങ് ഇറ്റ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന സാധനം ഇസ് കംപ്ലീറ്റ്ലി ഇല്ലോജിക്കൽ എന്ന് പ്രൂവ് ചെയ്യുന്ന തരം കേസസ് ആണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഐ മീൻ 5-year-old സീവയ്ക്ക് നടന്ന റേപ്പ് ത്രെട്ട്, അല്ലെങ്കിൽ ഹത്രാസിൽ നടന്ന 19-year-old പെണ്ണിന് കുട്ടിക്ക് നടന്ന, ഐ എം ഷുവർ ഷി വാസ് നോട്ട് വെയറിങ് എ മിനി സ്കേർട്ട് ആൻഡ് ഫ്ലോണ്ടിങ് ഇറ്റ്. These things are thing ഇത് ഇങ്ങനെ പറയാൻ വേണ്ടി ആളുകൾ പറഞ്ഞ് സ്ത്രീകളെ ഒതുക്കി നിർത്താൻ വേണ്ടി അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള പോലത്തെ ഡ്രസ് ഇടാൻ വേണ്ടി ഈ ഒരു ബയോളജിക്കൽ നീഡിന്റെ ഇത് പറയുന്നില്ലേ. പണ്ട് കുറച്ച് നാൾ മുന്നേ ഞാനൊരു പോസ്റ്റ് ഷെയർ ചെയ്തിരുന്നു. ഇറ്റ് വാസ് ലൈക്ക് ഒരു ഡോഗിന്റെ മുന്നിൽ ഒരു പ്ലേറ്റ് നല്ല കിതിലൻ സ്റ്റീക്ക് എടുത്ത് വെച്ചിരിക്കുകയാണ്. ആൻഡ് ദെൻ ഹീസ് ലുക്കിംഗ് അറ്റ് ഇറ്റ് ബട്ട് ഹീസ് നോട്ട് ടച്ചിങ് ഇറ്റ്. ആൻഡ് ദ പേഴ്സൺ ഹു പോസ്റ്റഡ് ഇറ്റ് റോട്ട് ദിസ് ഇസ് മൈ ഡോഗ് ആൻഡ് ഹിറ്റ്സ് ഹിസ് ഫേവറേറ്റ് സ്റ്റീക്ക് ഇൻ ഫ്രണ്ട് ഓഫ് ഹിം. But he won't touch it because I said no. Even a dog can understand consent, like and the node value. So if you can't understand, then you are worse than a dog. എന്നും പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു. ഞാനത് ഒരു ഒരു എന്താ ഇൻസൾട്ടിംഗ് ആയിട്ടുള്ള രീതിയിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഞാൻ പറയുന്നത് ആ പറച്ചിലിന്റെ പുറകിലെ ലോജിക് അതാണ്, യു ക്യാൻ ട്രെയിൻ എൻ ആനിമൽ ടു നോട്ട് ഡു തിങ്സ് അല്ലെ. അവർക്ക് നമ്മളുടെ അത്രയും വിവേചന ബുദ്ധി ഇല്ല, അവർക്ക് ദേ ആർ ഡ്രിവൺ ബൈ ദെയർ നീഡ്സ് അവരുടെ. അതാണല്ലോ ഹ്യൂമൻസും മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം. നമുക്ക് വിവേചന ബുദ്ധി ഉണ്ട്, ചിന്തിക്കാനുള്ള കഴിവുണ്ട്. അപ്പോ ഒരു ബയോളജിക്കൽ നീഡാണ് അല്ലെങ്കിൽ ഇത് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, സ്ത്രീകളുടെ എന്താ സ്ത്രീകൾ കൺട്രോൾ ചെയ്യണം അല്ലെങ്കിൽ സ്ത്രീകളെ സ്വയം എന്താ ശരീരമൊക്കെ ഫുള്ളി കവർ ചെയ്ത് നടക്കണം എന്ന് പറയുന്നത് നിങ്ങള് ഒരു ആ വിവേചന ബുദ്ധി ഇല്ലാത്ത ആനിമലിന് തുല്യരാണ് എന്ന് നിങ്ങൾ തന്നെ സ്വയം പറയുന്നത് പോലെ അല്ലേ.
ജീന പറഞ്ഞതുകൊണ്ട് ഞാൻ 100% എഗ്രി ചെയ്യുന്നു. അതിലേക്ക് ജസ്റ്റ് ആഡ് ചെയ്യാൻ മാത്രമായിട്ടാണ്, ഇപ്പോ നേരത്തെ ഈ ഹത്രാസിന്റെ കേസ് പുറത്തു വന്നപ്പോ പല ടിവി ആങ്കർമാരും, നമ്മൾ ടിവി ആങ്കർമാരെ സ്ഥിരമായിട്ട് കളിയാക്കാൻ നമ്മൾ ഈ പോഡ്കാസ്റ്റിൽ ഉപയോഗിക്കാറുണ്ടെങ്കിലും, കുറച്ച് ഫീമെയിൽ ആങ്കേഴ്സ് ഉണ്ടായിരുന്നു. ലൈക് അവരാണ് ആദ്യം ഹത്രാസിൽ പോയത്, അവിടുന്ന് റിപ്പോർട്ട് ചെയ്തത്. സോ അവരുടെ ജേർണലിസത്തിന് ഞങ്ങളുടെ എല്ലാവരുടെ ഒരു സല്യൂട്ട് ഉണ്ട്, ലൈക് അവരത് ചെയ്തതിന്. അപ്പോ പക്ഷെ അത് കഴിഞ്ഞ് നമ്മൾ പറയാറുള്ള കുറച്ച് ചാനലുകളൊക്കെ തന്നെ ഇതിനെപ്പറ്റി പറഞ്ഞിരുന്നു. ഇവർ തമ്മിലുള്ള കോൾ റെക്കോർഡ്സ് പുറത്തു വന്നിട്ടുണ്ട്. അപ്പോ ബ്രദറും ഈ പറഞ്ഞ പെർപെട്രേറ്റേഴ്സും തമ്മിൽ അറിയായിരുന്നു, ഇല്ലെങ്കിൽ ഈ പെൺകുട്ടിയും ഈ പെർപെട്രേറ്ററും തമ്മിൽ അറിയായിരുന്നു, ഇവര് മുമ്പ് തമ്മിൽ സംസാരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരു കുറെ കോൺസ്പിറസി തിയറീസ് പുറത്തു വന്നിരുന്നു. ബേസിക്കലി ഇതിലുള്ളത് നമ്മൾ ഈ പറഞ്ഞ പോലെ ബെഗറിനെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നല്ല നമ്മൾ പറയുമെങ്കിലും, ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യുന്ന റേപ്പ് കേസുകളുടെ 95% പേരും അറിയാവുന്നവരാണ് അവരെ പീഡിപ്പിച്ചത്, അല്ലാതെ വെറുതെ വഴി കൂടി പോയ ആൾക്കാരെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചത് അങ്ങനെയൊന്നുമല്ല. ഇനി ഇവര് തമ്മിൽ അറിയാമായിരുന്നു, ഇവർ തമ്മിൽ മൊബൈലിൽ ബന്ധമുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇവർ തമ്മിൽ റിലേഷൻഷിപ്പിലായിരുന്നു എന്ന് തന്നെ ഇരിക്കട്ടെ, റേപ്പ് ചെയ്യാനോ ഒരാളെ മർഡർ ചെയ്യാനോ അതൊരു കാരണമാണ് എന്ന് നാഷണൽ ടെലിവിഷനിൽ ഒരിക്കലും പറയരുത്.
അത് അത് വെരി വാലിഡ് പോയിന്റ്. യു നോ വാട്ട് ആക്ച്വലി, ഈവൻ ഇഫ് ഇറ്റ്സ് എ പ്രോസ്റ്റിറ്റ്യൂട്ട് റൈറ്റ് ആൻഡ് ഇഫ് ഷീ യു ഗൈസ് ഹാവ് എ ഡീൽ ആൻഡ് യു ഗൈസ് ആർ അബൌട്ട് ടു ഡു ഇറ്റ് ആൻഡ് ദെൻ ഷീ സേസ് നോ, still a no is valid. She can, like, you know, അത് നോ പറഞ്ഞു പോകാനുള്ള എല്ലാ അവകാശവും മനുഷ്യനുണ്ട്. അത് ഒരാളുടെ റൈറ്റ് ആണ്, ഒരാളുടെ അവകാശമാണ്. അപ്പോ നോ യു ആർ അഗ്രീങ് ടു ദിസ് അല്ലെങ്കിൽ നീന്റെ സ്വഭാവം ഇതല്ലേ, യു ആർ ഓൾറെഡി സ്ലട്ട് അതുകൊണ്ട് നിനക്ക് വല്ലവരുടെയും കൂടെ പോകുമ്പോ എന്റെ കൂടെ പോകുന്ന എന്താ, ദീസ് കൈൻഡ്സ് ഓഫ് ലോജിക് നോ ഡസന്റ് വർക്ക്. നിങ്ങൾ വേറൊരു കാര്യം ചിന്തിക്കും, ഞാൻ ഇതും അഗൈൻ ഞാൻ കുറെ പോസ്റ്റിനെ റെഫറൻസ് എടുക്കുന്നുണ്ട്, എന്നാലും ഞാൻ ഈയിടെ കണ്ട വേറൊരു പോസ്റ്റാണ്. അതെങ്ങനെയാണെന്നറിയോ, ഒരു ഒരു ബേക്കർ ഒരു കേക്ക് അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആൻഡ് ഇറ്റ്സ് ബ്യൂട്ടിഫുള്ളി ഡെക്കറേറ്റഡ്. അപ്പൊ ദിസ് ലേഡി കംസ് ഇൻ ആൻഡ് ഷീ ഈസ് ലൈക്ക് വൗ ദിസ് ഈസ് സോ ബ്യൂട്ടിഫുൾ. അപ്പൊ ഐ എം ഡൂയിങ് ദിസ് ഫോർ എ വെഡിങ്, ഒരു വെഡിങ് കേക്ക് ആ ബേക്കർ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദിസ് ലേഡി ഈസ് ലൈക്ക് കൈ ഡിപ്പ് ചെയ്ത് ആ വെഡിങ് കേക്ക് ഫുൾ റൂയിൻ ചെയ്തുകൊണ്ട് ഒരു ബിഗ് സ്ലൈസ് ചങ്ക് എടുത്തിട്ട് കടിച്ച് തിന്നാൻ തുടങ്ങി. ആൻഡ് ദിസ് ബേക്കർ ഇസ് ലൈക്ക് ഫുള്ളി ഷോക്ക്, ഹീസ് ലൈക്ക് വാട്ട് ദ ഹെൽ ആർ യു ഡൂയിങ് എന്ന് ചോദിക്കും. അപ്പം ലേഡി ഇസ് ലൈക്ക് സീ യു ആർ ബേസിക്കലി യു ഡിഡ് ദിസ് എന്ന് പറയും. അതായത് അവൻ അത്രയും ഭംഗിക്ക് അത്രയും ക്ലിയർ എന്താ ബ്യൂട്ടിഫുൾ ആയിട്ട് ഡെക്കറേറ്റ് ചെയ്ത് ഫ്ലവേഴ്സ് ഒക്കെ വെച്ച് ചെയ്ത് അത്രയും യമ്മി ലുക്കിംഗ് ആയിട്ടുള്ള ഒരു കേക്ക് ഉണ്ടാക്കിയത് കൊണ്ട് ഹിസ് കേക്ക് വാസ് ആസ്കിംഗ് ഫോർ ഇറ്റ്, ഹി വാസ് ബേസിക്കലി ആസ്കിംഗ് ഫോർ പീപ്പിൾ ടു ഈറ്റ് ഇറ്റ് ബൈ ഡെക്കറേറ്റ്. ദിസ് ഇസ് ദ ലോജിക് ബിഹൈൻഡ് സെക്ഷൽ അസോൾട്ട്. യു ആർ ഡ്രസ്ഡ് ലൈക്ക് ദിസ് യു ആർ ഫ്ലോണ്ടിങ് ഇറ്റ് യു ആർ ആസ്കിംഗ് ഫോർ ഇറ്റ് സോ ഇഫ് യു സീ എ കേക്ക് വിച്ച് ഇസ് നോട്ട് യുവേഴ്സ് വിൽ യു ടച്ച് ഇറ്റ് നോ പിന്നെ അതേ വീഡിയോയിൽ തന്നെ പറഞ്ഞു ബാത്റൂമിന്റെ ഷോറൂം നിൽക്കുകയാണ്. അപ്പൊ ആ ഷോറൂമിൽ കുറെ ടോയ്ലറ്റ് വെച്ചിട്ടുണ്ട്, ബാത്റൂമിന്റെ ഷോറൂം ആയതുകൊണ്ട്. ഒരു ലേഡി ജസ്റ്റ് കംസ് ആൻഡ് ഫൈൻഡ്സ് വൺ ഓഫ് ദി യൂറിനൽസ് ആൻഡ് ഷീ പീസ് ഇൻ ഇറ്റ് ആൻഡ് ദ സ്റ്റോർ ഓണർ ഈസ് ലൈക് വാട്ട് ആർ യു ഡൂയിങ് ആൻഡ് ഷീ ഈസ് ലൈക് ദിസ് ഇസ് മൈ ബയോളജിക്കൽ ഏർജ് യു ഹാവ് എവറിതിങ് ദാറ്റ് ഐ നീഡ് ഹിയർ ആൻഡ് എന്താ അതിന് എനിക്ക് എന്റെ ബയോളജിക്കൽ ഏർജിന് വേണ്ടി എനിക്ക് ഇത് ഉപയോഗിക്കണം എന്ന് പറയുന്നു ആ ലേഡി. You will not do it, right? ഒരു സ്റ്റോറിൽ പോയി ഒരു മെത്ത കണ്ടു എന്ന് പറഞ്ഞിട്ട് അത് കിടക്കാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ മെത്തയിൽ കയറി കിടക്കില്ല. ഒരു സ്റ്റോറിൽ ഒരു ടോയ്ലറ്റ് കണ്ടു വെച്ചിട്ട് ആ ടോയ്ലറ്റ് നിങ്ങൾ യൂസ് ചെയ്യില്ല. കടയിൽ കാണുന്ന ഒരു സാധനം നിങ്ങൾ അവരുടെ പെർമിഷൻ ഇല്ലാതെ അത് വാങ്ങിക്കാതെ പൈസ കൊടുത്ത് മേടിക്കാതെ നിങ്ങൾ അതിൽ തൊടില്ല. സോ യു അണ്ടർസ്റ്റാൻഡ് ദ കോൺസെപ്റ്റ് ദാറ്റ് യു കെനോട്ട് യൂസ് ഓർ ടച്ച് ഓർ ടേക്ക് എനി ഓഫ് ദ തിങ്സ് ദറ്റ് ഡസൻറ്റ് ബിലോങ് ടു യു. പിന്നെ ഹ്യൂമൻസിന്റെ കേസിൽ ഇത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ഇത്ര ബുദ്ധിമുട്ട് എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല.
നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈക്വാളിറ്റി ഒരു റേഷനായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല എന്നുള്ളത് തന്നെയാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ ഈക്വൽ ആവട്ടെ എന്നും നമുക്ക് ഇഷ്ടപ്പെടാത്തപ്പോ ആരും ഈക്വൽ അല്ല. അപ്പോ നമുക്ക് ഇഷ്ടം പോലെ അവരെ എടുത്ത് ഉപയോഗിക്കാം എന്നുള്ള രീതിയിൽ ഈക്വാളിറ്റി എടുക്കുമ്പോഴാണ്. ഈക്വാളിറ്റി നമ്മളുടെ ലൈക് നമ്മളുടെ ഹാർട്സിലാണെങ്കിലും നമ്മുടെ മൈൻഡ്സിലാണെങ്കിലും ഉണ്ടാവേണ്ടതാണ് ഈക്വാളിറ്റി. അത് മറ്റൊരാളെ കൺട്രോൾ ചെയ്തുകൊണ്ടല്ല, അയാളും നമ്മളെ പോലെ തന്നെ ജീവിക്കാൻ അവകാശമുള്ള ഒരാളാണ് എന്ന് മനസ്സിലാക്കുന്നിടത്താണ് ഈക്വാളിറ്റി ഉണ്ടാകുന്നത്.
മനസ്സിനെയൊക്കെ പിടിച്ചൊലയ്ക്കുന്ന പോലത്തെ ന്യൂസുകളും കാണാതെ ഇരിക്കട്ടെ, ഉണ്ടാവാതിരിക്കട്ടെ, കാണാതിരിക്കട്ടെ എന്നല്ല ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇനി ഒരു എപ്പിസോഡായിട്ട് അടുത്ത ആഴ്ച കാണുന്നവരെ, ദിസ് ഇസ് ബൈ ഫ്രം റീന, ബൈ ബൈ
ആൻഡ് ആക്നി, ബൈ ബൈ. എത്ര നാളായി,
അതെ എത്ര നാളായി കണ്ടിട്ട്. ഹലോ, നമസ്തേ.
അതെ, ഞാനിപ്പ ആലോചിച്ചായിരുന്നത്.